ജോൺ ഡാനിയൽ സിനോപ്റ്റിക് ഗോസ്പൽസിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തേതിൻ്റെ തുടർമാനമായുള്ള ക്ലാസ് ഇന്ന് എടുക്കുന്നു. ഇന്ന് യോഹന്നാൻ സ്നാപകൻ്റെ ജനനവും ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് സുവിശേഷകന്മാരിൽ പ്രധാനമായും ലൂക്കോസാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിച്ചാൽ യോഹന്നാൻ സ്നാപകൻ്റെ മാതാപിതാക്കന്മാരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഉള്ള ഏകദേശ രൂപം നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല, ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ ചരിത്രപരമായി ഉറപ്പിക്കുവാൻ അവൻ അന്നത്തെ ഭരണകർത്താക്കന്മാരെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും ഒക്കെ അല്പമായി അവരുടെ ഇടങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം വാക്യം ആരംഭിക്കുമ്പോൾ യഹൂദ്യ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സഖരിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹ്രോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിശബത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എലിശബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. ഇവിടെ യോഹന്നാൻ്റെ ജനനവുമായിട്ടാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, അവൻ രേഖപ്പെടുത്തുമ്പോൾ പല ഭാഗങ്ങളും ചരിത്രപരമായി യോജിപ്പിച്ചു കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വേദഭാഗങ്ങൾ നമുക്ക് നോക്കാം. അവിടെ യോഹന്നാൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നു: തിബരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യനാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതൂര്യ ത്രികോണിത്തി ദേശങ്ങളിലും ലുസാന്യാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യപ്പാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സഖറിയാവിൻ്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. ഈ സുവിശേഷ ഭാഗങ്ങളിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമുക്ക് അധികമായി യോഹന്നാൻ സ്നാപകൻ്റെ മാതാപിതാക്കന്മാരെക്കുറിച്ചും തൻ്റെ ജനന വൃത്താന്തത്തെക്കുറിച്ചും തൻ്റെ ശുശ്രൂഷയുടെ വിവിധമായ ഭാഗങ്ങളെക്കുറിച്ചും എലിസബത്തും മറിയയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഉള്ള അല്പമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ എന്തിനാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ, കർത്താവിന് വഴിയൊരുക്കുവാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നു എന്ന്. അത് പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നടപ്പിലായി എന്ന് പറയുവാൻ, അത് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് യോഹന്നാൻ്റെ ചരിത്രവുമായിട്ട് ലൂക്കോസ് തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. ചരിത്രപരമായി സുവിശേഷങ്ങളല്ലാതെ മറ്റു പല ചരിത്ര പുസ്തകങ്ങളും നോക്കിയാൽ പലപ്പോഴും നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചോ അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ലഭിക്കുക പ്രയാസമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനം ചരിത്രപരമായി ഉറപ്പിക്കുവാൻ യോഹന്നാൻ്റെ ജനനവും പ്രവർത്തനവും ചരിത്രപരമായി ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. ലൂക്കോസ് സുവിശേഷകൻ അന്ന് ഭരിച്ചിരുന്നതായ രാജാക്കന്മാരെക്കുറിച്ചും ഇടപ്രഭുക്കന്മാരെക്കുറിച്ചും ഓരോ പ്രത്യേക ഭാഗങ്ങളിൽ പ്രത്യേകമായി നോക്കൂ. തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ എന്ന് വ്യക്തമായി വീണ്ടും പറഞ്ഞിരിക്കുന്നു. ആ കാലത്ത് ആരാണ് പൊന്തിയാസ് പിലാത്തോസ് യഹൂദനാട് വാഴുമ്പോൾ എന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ലോകത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യനാണ്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ എന്ന് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ യോഹന്നാൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത, ഇന്ന് നമ്മുടെ വിഷയം യോഹന്നാൻ്റെ പ്രസംഗമാണ് എങ്കിലും അതിനോട് ബന്ധപ്പെട്ട് നാം അവൻ്റെ ജനനത്തെക്കുറിച്ചുകൂടെ അല്പം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസ് തൻ്റെ ആ സുവിശേഷം എഴുതുമ്പോൾ ആരംഭിക്കുന്നത് തന്നെ യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് സംസാരിച്ചല്ലോ. ഇവിടെ ഒരു പ്രത്യേകത, ദൈവവചനത്തിൽ കാണുന്ന അഥവാ പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായ പലരുടെയും ജനനം പോലെ ഉദാഹരണമായി പറഞ്ഞാൽ സാറ ഗർഭം ധരിച്ചത് വളരെ വാർദ്ധക്യമായിട്ട് ഇസഹാക്കിനെ പ്രസവിച്ചു. അതുപോലെ തന്നെ പല വ്യക്തികളെക്കുറിച്ചും നമുക്ക് കാണുവാൻ അത്ഭുതകരമായ ജനനം. ഇവിടെ യോഹന്നാൻ്റെ ജനനവും ഒരു അത്ഭുതകരമായ ജനനമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ്റെ പിതാവിൻ്റെ പേര് സക്കറിയ. യെരുശലേമിൽ കൂറിൻ്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ കുടുംബത്തിൽ അനേകം വ്യക്തികൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ശുശ്രൂഷിപ്പാൻ അവസരം ലഭിക്കേണ്ടതുകൊണ്ട് പൗരോഹിത്യ ഗോത്രത്തെ കൂറുകളായി തിരിച്ചുകൊണ്ട് ഓരോ ആ കൂറിൽപ്പെടുന്ന ഓരോ വ്യക്തിക്ക് കുറെ ദിവസങ്ങൾ മാത്രം ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ ഉള്ള നറുക്കിട്ടാണ് അവർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തി പുരോഹിതനായി പ്രവർത്തിച്ചിട്ട് പിന്നെ ജീവകാലം മുഴുവൻ അതിൽ പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. അങ്ങനെ വരാതെ മറ്റുള്ളവർ കൂടെ അവസരം ലഭിക്കുവാൻ വേണ്ടി കൂറിൻ്റെ ക്രമത്തിൽ നറുക്കിടും. അങ്ങനെ നറുക്കിടുമ്പോൾ ആർക്ക് ലഭിക്കുമോ ആ വ്യക്തി ശുശ്രൂഷ ചെയ്തിരുന്നു എന്ന് ഈ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക വിഷയം എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എത്ര ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ യോഹന്നാൻ്റെ ജനനത്തിൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന്, അതിൻ്റെ 9-ാം വാക്യം, പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം ഒക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സക്കറിയാവ് അവനെ കണ്ട് ഭ്രമിച്ചു ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഇവിടെ ദൂതൻ വന്നാണ് ഈ മെസ്സേജ് കൊണ്ട് കൊടുത്തു. എന്നാൽ അവിടെ വീണ്ടും സക്കറിയാവിനുണ്ടായ സംശയത്തിൽ സക്കറിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സിയുന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. ഈ ഗബ്രിയേലിനെ നമുക്ക് തിരുവചനത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ദാനിയേലിനോട് സംസാരിപ്പാൻ 9:21 ഗബ്രിയേലിനെ ദൈവം അയച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മറിയയോട് സംസാരിപ്പാൻ ദൈവം ഗബ്രിയേലിനെ അയച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൂതുകളുമായി പോകുമ്പോൾ അതിൻ്റെ പ്രധാനിയായ വ്യക്തിയായിരുന്നു അഥവാ ദൂതറിയിക്കുന്ന ആ ദൂതസഞ്ചയത്തിൻ്റെ പ്രധാന വ്യക്തിയായിരുന്നു ഗബ്രിയേൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗബ്രിയേൽ പല സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചന അഥവാ ദൈവത്തിൻ്റെ ദൂത് മനുഷ്യനോട് അറിയിക്കുവാനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവനിവിടെ പറഞ്ഞു, ഞാൻ ദൈവസ്ഥനിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായതുകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. എന്തൊരത്ഭുതം! ജനം സഖറിയാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. എന്നാൽ അവൻ പുറത്തു വന്നപ്പോൾ അവന് സംസാരിപ്പാൻ കഴിയാതെ അവിടെ നിന്നു. ആംഗ്യം കാട്ടി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ ആംഗ്യം കാട്ടേണ്ടതായി വന്നു. അവൻ്റെ ശുശ്രൂഷകാലം കഴിഞ്ഞപ്പോൾ അവൻ ഭവനത്തിലേക്ക് പോയി. എന്നാൽ അടുത്ത 24-ാം വാക്യം മുതൽ നോക്കൂ, അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന് നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 5 മാസം ഒളിച്ചു പാർത്തു. അപ്പോൾ ഇവൻ്റെ ജനനം ഒരത്ഭുതമായിരുന്നു. നാം അടുത്ത് യോഹന്നാന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പല സുവിശേഷകന്മാർ, എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനോപ്റ്റിക് ഗോസ്പൽ ആയതുകൊണ്ട് ഞാൻ ആ 3 സുവിശേഷങ്ങളിൽ മത്തായി 3:3 വേദമുള്ള വേദഭാഗം, മർക്കോസ് 1:1-6, ലൂക്കോസ് 3:4-6 വേദഭാഗങ്ങൾ നോക്കിയാൽ നമുക്ക് യോഹന്നാന്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതിനാധാരമായി നമുക്ക് ആദ്യമായി മത്തായി 3:3 എടുത്താട്ടെ. മത്തായി 3:3, അതിൻ്റെ 1 തന്നെ ഞാൻ വായിക്കുന്നു. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവീൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. അന്ന് യെരുശലേമിലും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകളയിലുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ലോകം കണ്ട പ്രസംഗകന്മാരിൽ വെച്ച് ഏറ്റവും ഉന്നതനായ പ്രസംഗകനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. സകല ആളുകളും എന്ന് പറഞ്ഞാൽ പൊതുവെ നാം നോക്കിയാൽ ആളുകൾക്ക് വരുവാനും ആളുകളെ ആകർഷിക്കത്തക്കതായ സ്ഥലങ്ങൾ പ്രസംഗ സ്ഥലമായി എടുക്കുമ്പോൾ ഇവിടെ എവിടെയാണ് യോഹന്നാന്റെ പ്രസംഗം ആരംഭിച്ചത്? യഹൂദ്യ മരുഭൂമിയിലായിരുന്നു. എന്നാൽ അവന്റെ പ്രസംഗം കേൾക്കുവാൻ എവിടെ നിന്നൊക്കെ ആളുകൾ വന്നു എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. യെരുശലേമ്യരും യഹൂദ്യാദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. അവന്റെ പ്രസംഗത്തിന്റെ വിഷയം എന്തായിരുന്നു? അവൻ അതിപരുഷമായ ഭാഷ ഉപയോഗിക്കുന്ന മനുഷ്യനായിരുന്നു. അവന്റെ വസ്ത്രം പരുക്കൻ വസ്ത്രധാരണമായിരുന്നു. പട്ടണത്തിലെ പരിഷ്കാരം ഏശിട്ടില്ലാത്ത ഒരു പരുക്കൻ മനുഷ്യൻ അവന്റെ സംഭാഷണ ഭാഷയിൽ തന്നെ അവന്റെ പ്രസംഗത്തിന്റെ ആരൻ വിളിച്ചു പറഞ്ഞിരുന്നത്, സർവസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ എന്നുള്ളതായ ആ ശബ്ദം. ആർക്കും അവനോട് കോപം അതുകൊണ്ട് തോന്നിയെന്ന് തോന്നുന്നില്ല. ഇവിടെ ആ വേദഭാഗം നാം പരിശോധിച്ചു നോക്കൂ, എന്തൊക്കെയാണ് അവന്റെ പ്രസംഗത്തിന്റെ വിഷയം? തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാണ്. ഞാനിപ്പോൾ വായിക്കുന്നത് 3:7 മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ എന്താണ് യോഹന്നാന്റെ ഉദ്ദേശം? ഏതോ പാരമ്പര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഉണ്ട് എന്നുള്ള ചിന്തയിൽ ഏത് പ്രവൃത്തികൾ ചെയ്താലും അബ്രഹാം സന്തതിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നുള്ള ചിന്താഗതിയിൽ പോയ ഒരു കൂട്ടം ജനമായിരുന്നിരിക്കാം. അന്നുണ്ടായിരുന്ന പരീശന്മാരും അതുപോലെയുള്ളതായ മതഭക്തന്മാരായ ആളുകൾ അവരോട് വ്യക്തമായി പറയുകയാണ്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ വഞ്ചിക്കപ്പെട്ടു പോകരുത്, മാനസാന്തരത്തിന് തക്കതായ ഫലം കായ്ക്കണം എന്ന് അവൻ അരുളി ചെയ്തു അഥവാ പ്രസംഗിച്ചു. അടുത്തു നോക്കൂ, ഈ ഞാൻ അല്പസമയം മുൻപേ നിങ്ങളോട് സംസാരിച്ചല്ലോ, അവന്റെ വസ്ത്രം എഴുതിയിട്ടുണ്ട്, ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. 4 അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. പുരോഹിത കുടുംബത്തിൽ ജനിച്ച യോഹന്നാൻ ഒരു പുരോഹിതനായി അപ്പന്റെ കാലശേഷം അത് ഏറ്റെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ദൈവാലയത്തിന് ചുറ്റും പറ്റി നടന്നില്ല. പിന്നെയോ അവന്റെ കുടുംബപരമായ പൗരോഹിത്യ ബന്ധം സ്ഥാപിക്കുവാൻ അവൻ പരിശ്രമിച്ചില്ല. അടുത്തത്, അവന്റെ പിതാവായ സഖറിയാവിന്റെ വാർദ്ധക്യകാലത്തെ പുത്രനാണ്, എന്നിലൂടെ ദൈവം ഏതോ ചെയ്യാൻ പോകുന്നു എന്നുള്ള അത്ഭുത ജനന വിഷയം അവൻ അവതരിപ്പിച്ചില്ല പ്രസംഗത്തിൽ. പ്രസംഗത്തിൽ ഒറ്റക്കാര്യം, അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ദൈവം അയച്ചിട്ടൊരു ഒരു മനുഷ്യൻ വന്നു, അവൻ യോഹന്നാൻ എന്ന് പേർ വിളിക്കുന്നു എന്ന് പറയാൻ കാരണം. അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനായതുകൊണ്ട് ലോകത്തിൽ ഒന്നും അവൻ സ്ഥാപിക്കേണ്ടത് ആവശ്യമായി വന്നിരുന്നില്ല. ദൈവം ഒരു ശുശ്രൂഷ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ, ദൈവം ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കുടുംബം ഏതാണെന്നോ എൻ്റെ ഞാൻ എന്തെല്ലാം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവനാണെന്നോ എനിക്ക് ഞാൻ ആരാണെന്നറിയാമോ എന്നൊന്നും നിങ്ങൾ ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് വേർപെട്ട ദൈവജനങ്ങൾ വരെയും കുടുംബശ്രേഷ്ഠതകൾക്കും സ്ഥാനമാനങ്ങൾക്കും ഉന്നതമായ സ്ഥാനം കൊടുത്തുകൊണ്ട് അതിനെ ജനസമൂഹത്തിൽ തങ്ങളുടെ സാക്ഷ്യമെന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ നോക്കുമ്പോൾ എന്താണ് യോഹന്നാൻ ചെയ്യുന്നത്? അവന്റെ പിതാവിനെ കുറിച്ചോ അവൻ എങ്ങനെ ജനിച്ചെന്നോ എന്റെ ജനനം അത്ഭുതമായിരുന്നെന്ന് എങ്ങും അവൻ പറഞ്ഞിട്ടില്ല. അവൻ ഒറ്റക്കാര്യമേ പറയാനുണ്ടോ, അയച്ചവന്റെ വേല നിറവേറ്റുക, ആ ദൂത് ശക്തമായി ജനമുന്നാകെ അവതരിപ്പിക്കുക, അവന് പറയുവാനുള്ളത് യാതൊരു വിധമായ സങ്കോചവും കൂടാതെ വിളിച്ചറിയിക്കുക. ആകെ വ്യത്യസ്തനായ മനുഷ്യൻ. പുരോഹിത വസ്ത്രം നിയമപരമായി ധരിക്കാമായിരുന്നെങ്കിലും അവൻ പ്രവാചകന്റെ ആത്മാവോടും പ്രവാചകന്റെ ശുശ്രൂഷയോടും കൂടെ മുന്നോട്ട് വന്നപ്പോൾ അവൻ എന്തു പറഞ്ഞു? ദൈവത്തിന്റെ ദൂത് വിളിച്ചറിയിച്ചു. ഏലിയാവിന്റെ ആത്മാവോടും ഏലിയാവിന്റെ ശക്തിയോടും കൂടെ ഏലിയാവിന്റെ വസ്ത്രധാരണത്തോടുകൂടെ ഏകദേശം ഏലിയാവെ പോലെ തന്നെ അവൻ കടന്നു വന്നു. ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ഉന്നതനായ ഒരു മനുഷ്യനായിരുന്നു ഏലിയ. ഏലിയാവിനെ അന്നത്തെ സാധാരണ ജനവും രാജാവും വരെയും ഭയപ്പെട്ടിരുന്നു. ഏലിയ ഒരു മനുഷ്യനെയും ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. ഒരു പ്രത്യേക സംഭവം അവന്റെ ജീവിതത്തിൽ, ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഉണ്ടായി എന്നുള്ള സത്യമാണ്, ചൂരച്ചെടി സംഭവം. ചൂരച്ചെടിയുടെ മൂട്ടിൽ കിടന്നുകൊണ്ട് മരിക്കുവാൻ ആഗ്രഹിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും അവൻ രാജാവിനെയോ രാജപ്രമുഖന്മാരെയോ ഉന്നതന്മാരെയോ ഭയപ്പെടാതെ ദൈവത്തിനും മനുഷ്യനും മധ്യേ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശക്തമായി അറിയിച്ചു. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി മനുഷ്യനോട് സംസാരിക്കുന്ന മനുഷ്യൻ. ദൈവത്തിൻ്റെ ആലോചന അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ശക്തമായി അറിയിച്ചിരുന്നു. അവൻ ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. ദൈവത്തിൻ്റെ ദൗത്യം ഏന്തിക്കൊണ്ട് അവൻ ഭ്രാന്തനെ പോലെ നടന്നിരുന്ന മനുഷ്യൻ. അവൻ്റെ ആഹാരം എന്തായിരുന്നു? വട്ടമേശ സമ്മേളനങ്ങളിലോ പത്രസമ്മേളനങ്ങളിലോ പങ്കുകൊള്ളണമെന്നുള്ള ആഗ്രഹത്തെക്കാൾ മരുഭൂമിയിൽ അവൻ ശബ്ദമായി നിന്നപ്പോൾ അനേകം ആളുകൾ അവൻ്റെ ശബ്ദം കേൾപ്പാൻ ഓടി വന്നു. അവരെ പുകഴ്ത്തുവാൻ അവൻ മുന്നോട്ട് വന്നില്ല. അവരുടെ തെറ്റുകളെ ശക്തമായി വിളിച്ചു പറഞ്ഞുവെങ്കിലും അവർക്ക് അവനോട് യാതൊരു വിധമായ പ്രതികാര ചിന്തയും അന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഏലിയാവിൻ്റെ ആത്മാവോടെ, ഏലിയാവിൻ്റെ ശക്തിയോടെ അവൻ ശുശ്രൂഷ ചെയ്തു. നമ്മുടെ കർത്താവ് ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു, അതെ, യോഹന്നാൻ സ്നാപകൻ വരുവാനുള്ള ഏലിയാവായിരുന്നു എന്ന്. ഇവിടെ ഈ വേദഭാഗങ്ങൾ നാം ഓരോന്നോരോന്ന്, എനിക്ക് എല്ലാ വേദഭാഗവും എടുത്ത്, നിങ്ങൾ തന്നെ ഈ വേദഭാഗങ്ങൾ എടുത്ത് വായിച്ച് ആ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. യോഹന്നാന്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ന്യായവിധിയെ പ്രസംഗിച്ച മനുഷ്യനാണ്. അതെന്തോ പറഞ്ഞു നോക്കിയാട്ട്, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്ത് നോക്കിയാട്ട്, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി പ്രസംഗിക്കുന്ന മനുഷ്യരോട് സാധാരണഗതിയിൽ ആർക്കും സന്തോഷമില്ല. ഇന്ന് നാം ജീവിച്ചിരിക്കുന്ന ഒരു കാലയളവിൽ യോഹന്നാൻ സ്നാപകൻ വന്നിരുന്നു എങ്കിൽ അവന് നിലം കാണുവാൻ സമ്മതിക്കത്തില്ലായിരുന്നു. നിലത്ത് കാലുകുത്തുവാൻ അവനെ അനുവദിക്കത്തില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ആരെയും എൻകറേജ് ചെയ്യുന്ന മനുഷ്യനായിരുന്നില്ല. പിന്നെയോ, പാപത്തെ ശക്തമായ ഭാഷയിൽ, പരുഷമായ ഭാഷയിൽ പാപത്തിന് വിരോധമായി പോരാടിയ ദൈവത്തിൻ്റെ പ്രവാചകൻ. എന്നാൽ മരുഭൂമിയിൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. യോർദാന്റെ ഇരുകരയുമുള്ള ആളുകൾ, യഹൂദ്യാ ദേശക്കാര്, അങ്ങനെ യെരുശലേമിൽ നിന്ന് വരെയുള്ള ആളുകൾ ഈ മനുഷ്യൻ്റെ ഭാഷയുടെ വലിപ്പത്തിലല്ല, ആഡംബര ഭാഷയിലല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ദൂതെന്നറിഞ്ഞതുകൊണ്ട് അവർ കടന്നു വന്നു. വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു എന്നുള്ള ന്യായവിധിയുടെ ദൂത് അവൻ അവരോട് സംസാരിച്ചു. അതുകൊണ്ട് നിർത്തിയില്ല, അവൻ്റെ ദൗത്യം തുടർന്നുള്ളതാണ്. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത്, എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും, ഏൽപ്പിക്കും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ നാല് കാര്യങ്ങൾ പ്രവചനാത്മാവിൽ വിളിച്ചറിയിച്ച യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ ചെറിയവനാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ വലിയവനാണ്. അവൻ്റെ ചെരുപ്പ് ഒന്ന് എടുത്തുകൊണ്ട് അവൻ്റെ പിറകെ നടക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് ഏറ്റുപറഞ്ഞ മഹാനായ മനുഷ്യൻ. യോഹന്നാന്റെ അടുക്കൽ പലർ ചെന്നു, നീ മശീഹയാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ മശീഹയല്ല. നീ പിന്നെ ആരാണ്? നീ പ്രവാചകനാണോ? അല്ല, ഞാൻ മരുഭൂമിയിലെ ഒരു ശബ്ദം മാത്രമാണ്. എനിക്ക് പ്രസംഗിപ്പാനുള്ളത് ഞാൻ പ്രസംഗിക്കുകയാണ് എന്ന് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ വലിപ്പം അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അവൻ എരിഞ്ഞു പ്രകാശിക്കുന്ന വിളക്ക് പോലെ കുറെ കാലങ്ങൾ പ്രകാശിച്ചു. ജനം അവൻ്റെ പ്രകാശത്തിൻ്റെ ചുറ്റും ഇരുന്നു. എങ്കിലും നീണ്ടകാലം തൻ്റെ ശുശ്രൂഷ നിറവേറ്റുവാൻ കഴിയാതെ വണ്ണം അവൻ അതിക്രമങ്ങൾക്ക് അനീതികൾക്ക് എതിരായി ശബ്ദിച്ച ശബ്ദമായതുകൊണ്ട് അവന് വിരോധമായി പലർ മുന്നോട്ട് വന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ ആ ധൈര്യത്തിൽ ആ കഴിവിൽ പ്രാപ്തിയിൽ അവൻ മരണത്തെ ഭയപ്പെട്ടവനല്ല, ജയിലിനെ ആ വിധത്തിൽ ഭയപ്പെട്ടില്ല. എങ്കിലും അവൻ്റെ ജീവിതത്തിൽ ചില ചലനങ്ങൾ ചാഞ്ചല്യങ്ങൾ ഉണ്ടായ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് നാം മുന്നോട്ടുള്ള വേദഭാഗങ്ങൾ പലത് വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. അവൻ തൻ്റെ ദൂതന്മാരിൽ ചിലരെ ശിഷ്യന്മാരിൽ ചിലരെ വിളിച്ചിട്ട് ഒരു ദിവസം ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ വേറൊരുവിന് വേണ്ടി കാത്തിരിക്കണമോ എന്ന്. യേശുവിൻ്റെ അടുക്കൽ തൻ്റെ ശിഷ്യന്മാരെ അയച്ചതായി നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവൻ മശിഹയെ കുറിച്ച് ധരിച്ചിരുന്നത് അവൻ നമുക്കതിൻ്റെ 7-ാം അധ്യായം നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് ആ വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ 18-ാം വാക്യം വായിക്കുന്നു. ഇതൊക്കെയും യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. എന്നാൽ യോഹന്നാൻ അവൻ്റെ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് കർത്താവിൻ്റെ അടുക്കൽ അയച്ചു, വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. ആ പുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്ന് വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ണങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്കും കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. യോഹന്നാനെ ചെന്നറിയിപ്പീൻ, എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന ഉത്തരം പറഞ്ഞു. നോക്കൂ, അതിനുശേഷം ആയിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ച കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ 26-ാം വാക്യത്തിൽ പറയുന്നു, അല്ല എന്ത് കാണുവാൻ പോയി, ഒരു പ്രവാചകനെയോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 27-ാം വാക്യം, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെ കുറിച്ചാകുന്നു. യേശുക്രിസ്തുവിൻ്റെ അടുത്തു പറയുന്ന വചനം നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 28-ാം വാക്യം, ലൂക്കോസ് 7:28, സ്ത്രീകൾ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനമേറ്റതിൽ ദൈവത്തെ നീതീകരിച്ചു. ഈ വേദഭാഗങ്ങൾ വച്ച് കർത്താവ് പറഞ്ഞ കർത്താവിൻ്റെ കമൻ്റുകൾ, സംഭവങ്ങളുടെ വിശദീകരണങ്ങൾ ആകെക്കൂടെ നാം പരിശോധിച്ചാൽ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ മനുഷ്യൻ, പ്രവാചകനിലും വലിയവൻ, അടുത്തതാണ് ഏറ്റവും ശ്രദ്ധേയമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, എന്നാൽ ഇത് വേറൊരു ഭാഗവുമായി നാം ചിന്തിക്കേണ്ടതാണ്. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ, ഇവിടെ ദൈവരാജ്യത്തിലെ അംഗങ്ങളുടെ സ്ഥാനത്തിൻ്റെ വലിപ്പം നാം കണക്കിലെടുക്കേണ്ടത് ആവശ്യമാണ്. നാം പലപ്പോഴും എളിയവരാണ്, ബലഹീനരാണ്, ചെറിയവരാണ്, ഒന്നുമില്ലാത്തവരാണ് എന്ന് പറയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നാം ഈ ലോകത്തിൽ യോഹന്നാനേക്കാൾ വലിയവനാണ്. ദൈവം നമ്മെ വലിയൊരു ദൗത്യവുമായി ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. വലിയൊരു ദൂതുമായി ദൈവം നമ്മെ അയച്ചിരിക്കുകയാണ് എന്നുള്ളത് നാം മറക്കരുത്. യോഹന്നാൻ്റെ ശുശ്രൂഷ അവൻ മറുപടിയായി അതേ ഏലിയാവിൻ്റെ ആത്മാവിലും ആ ഏലിയാവിൻ്റെ അതേ ശക്തിയിലും അവൻ പ്രസംഗിച്ചു. അവൻ അറിയിപ്പാനുള്ളത് അറിയിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന് മുന്നോടിയായി അവൻ ലോകത്തിൽ വന്നു. ആ വേദഭാഗങ്ങൾ നാം പലതും പരിശോധിച്ച് നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ദൂത് അവന് വഴിയൊരുക്ക്, അവനെ ജലത്തിൽ സ്നാനത്തിലേക്ക് നടത്തി, അവനെ തൻ്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, യേശുവിൻ്റെ ശിഷ്യന്മാര് യേശുവിന് ലഭിച്ചത് ആദ്യമായി യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തി കൊണ്ടാണ്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടം ഏറ്റു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വിട്ട സംഭവം നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാണ്. യോഹന്നാൻ അത്ഭുതമായ ജനനത്തിലൂടെ അതിശയകരമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ മരുഭൂമിയിൽ പാർത്ത് വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും തോൽവാറും ധരിച്ച് സർപ്പസന്തതികളെ എന്ന് മനുഷ്യവർഗത്തെ വിളിച്ച് മാനസാന്തരത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭമായി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു വിളിച്ചു പറഞ്ഞ മനുഷ്യൻ അവനാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കിയ മരുഭൂമിയിലെ ശബ്ദം യോഹന്നാൻ സ്നാപകൻ.